അധ്യായം 33. ആരുടെ ബുദ്ധിയിലാണ് പിറവിയെടുത്തത് എന്നറിയില്ല. ആശയം ഗംഭീരമായിരുന്നു. കൃഷിമന്ത്രിക്ക് എന്മകജയുടെ പൂക്കളം കൊണ്ട് കണിയൊരുക്കുക. കാസർഗോഡ് നഗരത്തിൽ 20,000 സ്ക്വയർ ഫീറ്റിൽ പുതുതായി പണികഴിപ്പിച്ച ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിലായിരിക്കും താമസം. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് രോഗികളെ കാണാൻ കൂട്ടാക്കാതെ പറന്നുപോയതിന് ശേഷമുള്ള വരവാണ്. നിവേദനങ്ങൾക്കും പ്രതികരണമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പ്ലാന്റേഷൻ കോർപ്പറേഷനെ തകർക്കാൻ പരിസ്ഥിതിവാദികൾ എന്ന പേരിൽ കാസർകോട്ട് ഭീകരവാദികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. എൻഡോസൾഫാൻ രോഗികളോട് ഒരു അനുഭവമില്ലാത്ത ഭരണകർത്താക്കളോടുള്ള പ്രതീകാത്മകമായ പ്രതിഷേധമാണ് മനുഷ്യ പൂക്കളം. ശ്രീരാമ അഭിപ്രായപ്പെട്ടു. മുഴുവൻ കുട്ടികളും വേണ്ട. ഇടുന്നും മൂലടക്കത്തു നിന്നും വാണിനഗറിനും പെരിയേന്നും 5 കുട്ടികളെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കണം. എസ്പാക്കിൻ്റെ അടിയന്തര യോഗമായിരുന്നു അത്. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു, നാണോ മാനോ ഇല്ലാത്ത മന്ത്രീൻ്റെയും നേതാവിൻ്റെയും മുന്നിൽ നമ്മളെ കുട്ടികളെ എക്സിബിറ്റ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാണ്. നീക്കങ്ങളെല്ലാം രഹസ്യമായിട്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ മന്ത്രി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കുഞ്ഞുങ്ങളെ പുറം മതിലിനരികിൽ എത്തിച്ചു. സംശയം ഉണ്ടാകാത്ത വിധം ഓരോരുത്തരായി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ പിൻവാതിലിലൂടെ അകത്തു കയറി. മന്ത്രിയുടെ PA പോർട്ടിക്കോയിൽ പത്രം വായിച്ചിരിപ്പുണ്ടായിരുന്നു. 4 പേർ അയാളെ ചുറ്റി നിന്ന് സംസാരിച്ചു. ആ നേരത്ത് മന്ത്രിയുടെ മുറിയുടെ മുന്നിൽ പൂക്കളം ഒരുങ്ങുവാൻ തുടങ്ങി. ഒരു റീത്ത് നടുവിൽ വെച്ച് അതിനു ചുറ്റും കുട്ടികളെ നിരത്തിക്കിടത്തി. എൻഡോസൾഫാൻ നിരോധിക്കുക എന്നെഴുതിയ പ്ലാക്കാർഡുകൾ കുട്ടികൾക്ക് ചുറ്റും വൃത്താകൃതിയിൽ വെച്ചു. പ്രകാശ പറഞ്ഞു, ദുഷ്ടനാണെങ്കിലും ഈ കാഴ്ച കണ്ടാൽ അയാളുടെ മനസ്സ് അലിയും. അയാളുടെ വീട്ടിലും കാണില്ലേ കുട്ടികൾ? ശ്രീനിവാസ നെഞ്ചിൽ കൈവച്ചു. ഇങ്ങനെങ്കിലും നമ്മുടെ നാട് ബച്ചാവ് ആവട്ടെ. മനുഷ്യപൂക്കളം ഒരുങ്ങിയപ്പോൾ ശ്രീരാമ പള്ളിയുറക്കത്തിൻ്റെ വാതിലിൽ മുട്ടി. ഉദ്ഘാടനത്തിന് പോകാൻ തയ്യാറാവുകയായിരുന്നു മന്ത്രി. സംഘാടകരായിരിക്കുമെന്ന് കരുതി വേഗം വാതിൽ തുറന്നു. കാഴ്ച കണ്ട് ഞെട്ടി ഒരടി പിന്നോക്കം മാറി. മാർബിളിൻ്റെ മിനസത്തിൽ കിടന്ന അത്ഭുത ജീവികളെ കുറച്ചു നേരം തുറച്ചു നോക്കി. ചുറ്റും നിരത്തിവെച്ച പ്ലാക്കാർഡുകൾ കണ്ടു. അതോടെ മന്ത്രി കുപിതനായി. ചുണ്ടുകൾ വിറച്ചു, നെറ്റി വിയർത്തു. ശുഭ്രവേഷത്തിൽ അവിടെ അവിടെ വിയർപ്പിൻ്റെ നനവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നീലകണ്ഠൻ മുന്നോട്ട് നീങ്ങി. ഉറക്കമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മറ്റൊരു വഴിയും ഞങ്ങൾക്കില്ല സാർ. ഒന്ന് നോക്കൂ, ഈ വികൃതരൂപികൾ നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. കൃഷിവകുപ്പിൻ്റെ PCK കാസർകോട്ടെ കശുമാവിൻ തോട്ടങ്ങളിൽ തെളിച്ച എൻഡോസൾഫാൻ വിഷത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ്. ഇവരോട് അല്പമെങ്കിലും കനിവുണ്ടാകണം. ഇനിയെങ്കിലും ആ കാളകൂടത്തിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കിത്തരണം. മന്ത്രി ഭയങ്കരമായി ക്ഷോഭിച്ചു. മിനിസ്റ്ററെ വളഞ്ഞു വയ്ക്കാൻ നിങ്ങൾക്കൊക്കെ ആരാണ് അധികാരം തന്നത്? എൻഡോസൾഫാൻ വിഷമല്ല, മരുന്നാണ്. രോഗമുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എടുത്തുകൊണ്ട് പോടോ എല്ലാത്തിനെയും ശവങ്ങൾ. മന്ത്രി വാതിൽ ആഞ്ഞടച്ചു. എല്ലാവരും അമ്പരന്നു. മന്ത്രിക്ക് കരുണ തോന്നുമെന്ന് പ്രതീക്ഷിച്ചത് വെറുതെയായി. അന്നേരം ജയരാജൻ്റെ ശബ്ദം ഉയർന്നു. ഞാൻ ഇതേ പ്രതീക്ഷിച്ചുള്ളൂ. കേരളത്തിലെ ഒരു കൃഷിമന്ത്രിയും എൻഡോസൾഫാനെതിരെ ഒരക്ഷരം ശബ്ദിക്കില്ല. ഏത് പാർട്ടി ഭരിച്ചാലും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എൻഡോസൾഫാൻ കമ്പനികൾക്കൊപ്പമേ നിൽക്കൂ. സർക്കാർ നിയോഗിക്കുന്ന ഏത് അന്വേഷണ കമ്മീഷനും നമുക്കൊപ്പം നിൽക്കില്ല. നീലകണ്ഠൻ പറഞ്ഞു, നമ്മുടെ സമരം കൂടുതൽ ശക്തിപ്പെടണം, അല്ലാതെ വഴിയില്ല. ജയരാജൻ തലകുലുക്കി. ശരിയാണ്, ഇന്ന് നമ്മൾക്കൊരു വീഴ്ച പറ്റി. പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ ഈ പ്രതിഷേധ സമരം അറിയിച്ചിരുന്നുവെങ്കിൽ വ്യാപകമായ ജനപിന്തുണ ഈ സമരത്തിന് കിട്ടുമായിരുന്നു. സദാനന്ദ ഒരു നിർദ്ദേശം വെച്ചു, നമ്മൾ നേരെ പോയി ആ ജ്വല്ലറിൻ്റെ മുന്നിൽ ഈ കുട്ടികളെയും കൊണ്ട് ഇരുന്നാലോ? മന്ത്രി ശരിക്ക് കാണട്ട്. ശ്രീരാമ എതിർത്തു, അത് വേണ്ട. ഒരു പ്രൈവറ്റ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നമ്മളെ സമരം വേണ്ട. പ്രകാശ് ചോദിച്ചു, നമുക്ക് പത്രം ഓഫീസിലെല്ലാം കയറി നടന്നാലോ കുട്ടികളെയും കൊണ്ട്? ഡോക്ടർ എതിർത്തു, അത് വേണ്ട. പത്രങ്ങൾ മനുഷ്യപ്പറ്റുള്ള രീതിയിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേതാവിനെ കാണണം. പത്രക്കാരെ ശ്രീരാമ അടുത്തേക്ക് വിളിക്കും. ആ നിർദ്ദേശം പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടു. ശ്രീരാമ പത്രം ഓഫീസുകളിലേക്ക് വിളിച്ചു. ജീപ്പുകൾ നഗരത്തിലെ പാർട്ടി ഓഫീസിലേക്ക് നീങ്ങി. ശ്രീരാമ പറഞ്ഞു, നേതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ പ്രശ്നങ്ങൾ തീരൂ. അത്ര പവറുള്ള മനുഷ്യനാണ്. പ്രകാശ് ചോദിച്ചു, നേതാവ് എന്നെ വിചാരിക്കണം. ഏത് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും ഭരണം നേതാവ് എന്നെ. ജയരാജൻ ചിരിച്ചു, പതുക്കെ പറഞ്ഞു, അതാണ് ഈ നാടിൻ്റെ ശാപം. ഓഫീസിന് മുന്നിലെ വിശാലമായ കോമ്പൗണ്ടിൽ വണ്ടികൾ പാർക്ക് ചെയ്തു. പ്രകാശ് അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നേതാവ് ഇപ്പോൾ എത്തും. എല്ലാവരും കൂടി ആലോചിച്ചു, നേതാവിനെ എങ്ങനെ കാണും, എന്തു പറയും? തിരക്കിലാണെങ്കിൽ നേരിട്ട് കാണാൻ പോലും കിട്ടില്ല. നീലകണ്ഠൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതൊന്നും നമ്മൾ നോക്കേണ്ട. നേതാവ് വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങളുമായി നാം അടുത്തേക്ക് ചെന്ന് നേതാവിനെ വളയണം. നമുക്ക് പറയാനുള്ളത് ശക്തമായിട്ട് പറയണം. തോക്ക് പിടിച്ച് കൂടെ നടക്കുന്നവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ജനങ്ങൾക്ക് നേതാവിനെ നേരിട്ട് കാണാൻ വയ്യുന്നു. ജനങ്ങളെ എന്തിനാണ് അയാൾ ഇങ്ങനെ ഭയക്കുന്നത്? ശ്രീരാമ പറഞ്ഞു, ബഹളത്തിന് നമ്മൾ പോണ്ട, എന്നാലും നീലകണ്ഠൻ പറഞ്ഞ പോലെ ആവുന്നതാണ് നല്ലത്. ജയരാജൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, ഇയാൾ മന്ത്രിയേക്കാളും പൊട്ടിത്തെറിക്കും, അതേ സംഭവിക്കൂ, വെറുതെ സമയം മെനക്കെടുത്താം. ജയരാജൻ്റെ കണക്കുകൂട്ടലാണ് തെറ്റിയത്. കുഞ്ഞുങ്ങളുമായി മൂന്ന് ചുറ്റിൽ നിന്നും കൂസലില്ലാതെ വരുന്ന 50-ഓളമുള്ള ആൾക്കൂട്ടത്തെ കണ്ട് കാറിൽ നിന്നിറങ്ങിയ നേതാവ് അല്പം പരിഭ്രമിച്ചുവെങ്കിലും മനസ്ഥൈര്യം ഭാവിച്ചു നിന്നു. ക്യാമറ കണ്ടപ്പോൾ പൊടുന്നനെ സുസ്മേരവദനനായി ചുറ്റും നോക്കി. മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയ കമാൻഡോകൾക്ക് കണ്ണുകൊണ്ട് വേണ്ട എന്ന നിർദ്ദേശം നൽകി. ഫ്ലാഷുകൾ മിന്നാൻ തുടങ്ങി. നേതാവ് ഓരോ കുഞ്ഞിനെയും അനുഭാവത്തോടെ നോക്കി. തൊട്ടും തലോടിയും നിന്നു. ശ്രീരാമയാണ് തുടങ്ങിയത്. എൻമകജിയുടെ ദുരന്തം അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. ശ്രീരാമ അവസാനിപ്പിച്ചപ്പോൾ കുറേ കൂടി ശാസ്ത്രീയമായ യുക്തികളോടെ ഡോക്ടർ കീടനാശിനി വിതച്ച ദുരന്തത്തെ നേതാവിന് മുന്നിൽ വിവരിച്ചു. ഓരോ വാക്കിനും നേതാവ് തലകുലുക്കി. എൻഡോസൾഫൻ എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്നത് പോലെ ഓഹോ ഓഹോ എന്ന് ഇടയ്ക്കിടെ മുഖത്ത് അത്ഭുതം വിടർത്തി. എത്രയും പെട്ടെന്ന് എൻഡോസൾഫൻ സ്പ്രേ നിരോധിക്കണം എന്ന് ശ്രീരാമ പറഞ്ഞപ്പോൾ, അതിനെന്താ തടസ്സം, നമുക്ക് ഇപ്പോൾ തന്നെ നിരോധിക്കാമല്ലോ എന്ന പുഞ്ചിരിയോടെ അയാളുടെ ചുമലിൽ തട്ടി. ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നുകൂടി പറഞ്ഞ് നേതാവ് എല്ലാവരുടെയും ഹൃദയം കവർന്നു. നീലകണ്ഠൻ മാറി നിന്നതേയുള്ളൂ, ഒന്നും സംസാരിക്കാൻ ചെന്നില്ല. അന്ന് കാണാൻ പോയതിൻ്റെ അനുഭവം ഉള്ളിൽ പുകഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വണ്ടിയിൽ കയറുമ്പോൾ ശ്രീരാമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, നേതാവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണ്. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്, അതുകൊണ്ട് ഉറക്കെ പറയാൻ തോന്നിയില്ല. നീലകണ്ഠൻ ഉറക്കെ ജയരാജൻ്റെ ചെവിയിൽ പറഞ്ഞു, പെരും കള്ളനാണ് അയാൾ, കണ്ടില്ലേ എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ പാവങ്ങളെ കളിപ്പിക്കുന്നത്. ജയരാജൻ തലകുലുക്കി. എനിക്കും തോന്നി.